ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ജാപ്പനീസ് ചിത്രം ടു സീസൺസ് ടു സ്ട്രേഞ്ചേഴ്സിന് സുവർണ ചകോരം. പുതിയ തൊഴിലുറപ്പ് ബില്ലിൽ ആശങ്ക അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണസമിതികളുടെ കാലാവധി ഇന്ന് അവസാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളും അസമും സന്ദർശിക്കും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ വിശദമായി. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ജാപ്പനീസ് ചിത്രം ടു സീസൺസ് ടു സ്ട്രേഞ്ചേഴ്സിന് സുവർണ ചകോര പുരസ്കാരം. മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണതയും അവർക്കിടയിലെ വൈകാരിക ബന്ധത്തിന്റെ ആഴവും പ്രമേയമാക്കിയ ചിത്രം ഷോമിയാക്കിയാണ് സംവിധാനം ചെയ്തത്. മികച്ച സംവിധാനത്തിന് ഏർപ്പെടുത്തിയ രജത ചകോരം അർജന്റീനിയൻ ചിത്രം ബിഫോർ ദ ബോഡിയുടെ സംവിധായകർ കരീന പിയാസയ്ക്കും ലൂസിയ ബ്രാസൽസിനുമാണ്. ഡെസ്ക് റിപ്പോർട്ട്.
അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ മികച്ച ചിത്രത്തിന് ഏർപ്പെടുത്തിയ ഫിപ്രസി പുരസ്കാരം സഞ്ജു സുരേന്ദ്രൻ സംവിധാനം ചെയ്ത ഗിഡ്കി ഗാവ് സ്വന്തമാക്കി. ഉണ്ണികൃഷ്ണൻ ആവളയുടെ തന്തപ്പേര് പ്രത്യേക ജൂറി പുരസ്കാരത്തിന് അർഹമായി. ഓഡിയൻസ് പോൾ അവാർഡും ഈ ചിത്രത്തിനാണ്. നവാഗത ഇന്ത്യൻ സംവിധായകർക്ക് നൽകുന്ന കെ ആർ മോഹനൻ അവാർഡ് തനുശ്രീ ദാസും സൌമ്യാനന്ദ സാഹിയും ഷാഡോ ബോക്സ് എന്ന സിനിമയിലൂടെ പങ്കിട്ടു. മലയാള സിനിമയിലെ മികച്ച നവാഗത സംവിധായകൻ ഏർപ്പെടുത്തിയ ഫിപ്രസി അവാർഡ് ഫാസിൽ റസാക്കും സ്വന്തമാക്കി. മോഹം എന്ന ചിത്രത്തിനാണ് അവാർഡ്. നെറ്റ്പാക്ക് പുരസ്കാരങ്ങളിൽ മികച്ച ഏഷ്യൻ സിനിമയായി സിനിമാ ജസീറയെ തെരഞ്ഞെടുത്തു. ചലച്ചിത്രമേളയുടെ സമഗ്ര കവറേജിന് ശ്രവ്യ മാധ്യമ പുരസ്കാരം തിരുവനന്തപുരം ആകാശവാണി നിലയം നേടി. ദൃശ്യമാധ്യമ പുരസ്കാരം തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രത്തിനാണ്.
നിശാഗന്ധിയിലെ സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് പ്രഥമ പരിഗണന നൽകി കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവം എന്നും ഇവിടെയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഏതാനും ചിത്രങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയ നടപടി മറികടന്ന് പ്രദർശനാനുമതി നൽകിയ ഗവൺമെന്റ് നടപടി അതിന്റെ ഭാഗമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പാർലമെന്റ് പാസാക്കിയ പുതിയ തൊഴിലുറപ്പ് ബില്ലിൽ ആശങ്ക അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. നിർദ്ദിഷ്ട നിയമത്തിലെ പല വ്യവസ്ഥകളും ആശങ്ക ഉണ്ടാക്കുന്നവയാണെന്നും സംസ്ഥാനങ്ങളുടെ പരിമിത സാമ്പത്തിക സാഹചര്യങ്ങളെ ദോഷകരമായി ബാധിക്കുന്നവയാണെന്നും കാണിച്ചാണ് കത്ത്. സംസ്ഥാന സാംസ്കാരിക വകുപ്പിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസിന് ഇന്ന് കൊച്ചിയിൽ തുടക്കമാകും. രാജേന്ദ്ര മൈതാനിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മന്ത്രിമാരും സാംസ്കാരിക നായകരും പങ്കെടുക്കും. നഗരത്തിലെ 8 പ്രധാന വേദികളിലാണ് പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണസമിതികളുടെ കാലാവധി ഇന്ന് അവസാനിക്കും. തെരഞ്ഞെടുത്ത അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നാളെ പൂർത്തിയാകും. പുതിയ ഭരണസമിതികളും നാളെ ചുമതലയേൽക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളും അസമും സന്ദർശിക്കും. ബംഗാൾ സന്ദർശനവേളയിൽ നാദിയ ജില്ലയിലെ റാണാഘട്ടിൽ 3,200 കോടി രൂപയുടെ 2 ദേശീയപാതാ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തറക്കല്ലിടും. പൊതുസമ്മേളനത്തെയും നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. ബംഗാളിൽ നിന്ന് ഉച്ചകഴിഞ്ഞ് അസമിലേക്ക് 2 ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി യാത്ര തിരിക്കും. അവിടെ 15,600 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി മറ്റു ചില പദ്ധതികൾക്ക് തറക്കല്ലിടുകയും ചെയ്യും. ആദ്യ ദിവസം ഗോഹട്ടിയിലെ ലോകപ്രിയ ഗോപിനാഥ് ബോർഡോലോയ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ അത്യാധുനിക ബാംബു ഓർക്കിഡ്സ് ടെർമിനൽ കെട്ടിടം നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ഗവൺമെന്റ് ദേശീയതലത്തിൽ സഹകരണ മേഖലയിലെ ഭാരത് ടാക്സി സർവീസിന് തുടക്കമിട്ടു. ഗതാഗത രംഗത്ത് ടാക്സി ഉടമകളും യാത്രക്കാരും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്ന നിലയിലാണ് പുതിയ പ്ലാറ്റ്ഫോം കൊണ്ടുവന്നത്. സഹകരണ ടാക്സി കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് എന്ന പേരിൽ രൂപീകരിച്ച ഭാരത് ടാക്സി ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ, നബാർഡ്, നാഫെഡ്, അമുൽ, ഇഫ്കോ, NDDB എന്നിവയടക്കം സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. അമിതമായ നിരക്ക് ഈടാക്കാത്ത ഭാരത് ടാക്സിയിൽ ലഭിക്കുന്ന ലാഭം ഡ്രൈവർമാർക്ക് തിരികെ നൽകുന്ന സംവിധാനമാണ് പ്ലാറ്റ്ഫോം ഒരുക്കിയിരിക്കുന്നത്. തമിഴ്നാട്ടിലെ തീവ്ര വോട്ടർ പട്ടിക പുതുക്കലിന് ശേഷം കരട് വോട്ടർ പട്ടിക ഇന്നലെ പുറത്തിറക്കി. കരട് പട്ടികയിൽ 6,41,00,000 വോട്ടർമാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 97,37,832 പേരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതായി ചീഫ് ഇലക്ടറൽ ഓഫീസർ അറിയിച്ചു. റിസർവ് ചെയ്യാത്ത ടിക്കറ്റ് ഡിജിറ്റലായി എടുത്ത യാത്രക്കാർ പരിശോധനാ സമയത്ത് ടിക്കറ്റ് എടുത്ത മൊബൈൽ ഫോണിൽ തന്നെ ടിക്കറ്റ് കാണിക്കണമെന്ന് റെയിൽവേ വ്യക്തമാക്കി. നിലവിൽ ടിക്കറ്റിന്റെ പ്രിന്റൌട്ട് ആവശ്യമില്ലെന്നും റെയിൽവേ അറിയിച്ചു. ടിക്കറ്റ് പ്രിന്റൌട്ട് യാത്രക്കാർ ഹാജരാക്കണമെന്ന മാധ്യമ റിപ്പോർട്ടുകളെ തുടർന്നാണ് റെയിൽവേയുടെ വിശദീകരണം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പന്തൽ കാൽനാട്ട് കർമ്മം രാവിലെ തൃശൂർ തെക്കിൻകട മൈതാനിയിൽ നടത്തും. മന്ത്രി വി ശിവൻകുട്ടി നിർമ്മാണത്തിന് തുടക്കമിടും. മന്ത്രിമാരായ കെ രാജൻ, ഡോക്ടർ ആർ ബിന്ദു എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. ഉച്ചയ്ക്ക് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ കലോത്സവ ലോഗോ പ്രകാശനം ചെയ്യും. 63-ാം കലോത്സവത്തിന്റെ മീഡിയ അവാർഡുകൾ ഇതോടൊപ്പം പ്രഖ്യാപിക്കും. കുടുംബശ്രീ മിഷന്റെ ദേശീയ സരസ് മേള ജനുവരി 2 പാലക്കാട് തൃത്താല ചാലിശ്ശേരി മുലയംപറമ്പ് മൈതാനത്ത് ആരംഭിക്കുമെന്ന് മന്ത്രി എം ബി രാജേഷ് അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും. കേരളം ഉൾപ്പെടെ 28 സംസ്ഥാനങ്ങളിൽ നിന്നും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും 250-ഓളം പ്രദർശന വിപണന സ്റ്റാളുകൾ മേളയിൽ ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. ജനുവരി 11 വരെയാണ് മേള. ബേക്കൽ ഇന്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിന്റെ 3-ാം എഡിഷൻ വൈകിട്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. ബേക്കൽ പശ്ചാത്തലമായി ചിത്രീകരിച്ച ബോംബെ സിനിമയുടെ സംവിധായകൻ മണിരത്നം, നായിക മനീഷ കൊയ്രാള, ഛായാഗ്രാഹകൻ രാജീവ് മേനോൻ എന്നിവർ ചടങ്ങിൽ അതിഥികളാകും. ഈ മാസം 31 വരെയാണ് ബേക്കൽ ബീച്ച് പാർക്കിൽ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. ഇന്ന് നടത്താനിരുന്ന +2 ഹിന്ദി അർദ്ധവാർഷിക പരീക്ഷ മാറ്റിവെച്ചു. കോഴിക്കോട് ജില്ലയിലെ ഒരു സ്കൂളിൽ ഇന്നലത്തെ പരീക്ഷയ്ക്കായി ചോദ്യപേപ്പർ മാറ്റി പൊട്ടിച്ചതിനെ തുടർന്നാണ് തീരുമാനം. ക്രിസ്മസ് അവധിക്ക് ശേഷം സ്കൂളുകൾ തുറക്കുന്ന ജനുവരി 5 ഉച്ചകഴിഞ്ഞ് പുതിയ ചോദ്യപേപ്പർ ഉപയോഗിച്ച് ഹിന്ദി പരീക്ഷ നടത്തും. ഇന്നത്തെ മറ്റ് പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ലെന്ന് ഹയർ സെക്കൻഡറി പരീക്ഷാ വിഭാഗം ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. അഹമ്മദാബാദിലെ അവസാന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ 30 റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ പരമ്പര നേട്ടം. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 5 വിക്കറ്റിന് 231 റൺസ് എടുത്തു. 232 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗ് ആരംഭിച്ച ദക്ഷിണാഫ്രിക്ക 20 ഓവറിൽ 8 വിക്കറ്റിന് 201 റൺസിന് പുറത്തായി. ദക്ഷിണാഫ്രിക്കയുടെ 4 വിക്കറ്റ് വീഴ്ത്തിയ വരുൺ ചക്രവർത്തിയാണ് പ്ലെയർ ഓഫ് ദി സീരീസ്. 16 പന്തിൽ നിന്ന് 50 റൺസ് എടുത്ത ഹർദിക് പാണ്ഡ്യയെ പ്ലെയർ ഓഫ് ദി മാച്ച് ആയും തെരഞ്ഞെടുത്തു. BWF ലോക ബാഡ്മിന്റൺ ടൂറിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗ്റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം സെമിഫൈനലിൽ പ്രവേശിച്ചു. ഈ റൌണ്ടിലെത്തുന്ന ആദ്യ ഇന്ത്യൻ ജോഡിയാണ് ഇരുവരും. ഗ്രൂപ്പ് ബിയിലെ 1-ാം സ്ഥാനക്കാരായാണ് ഇന്ത്യയുടെ സെമി പ്രവേശം. ചൈനയിലെ ഹാങ്ഷുവിൽ മലേഷ്യൻ സഖ്യത്തെയാണ് അവർ തോൽപ്പിച്ചത്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ കിരീടം കണ്ണൂർ വാരിയേഴ്സിന്. തൃശൂർ മാജിക് എഫ്സിയെ എതിരില്ലാത്ത 1 ഗോളിന് തോൽപ്പിച്ചാണ് വാരിയേഴ്സ് ജേതാക്കളായത്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
ആദ്യ പകുതിയിൽ പെനാൽറ്റി കിക്കിലൂടെ അസീർ ഗോമസ് അടിച്ച പന്താണ് കണ്ണൂർ വാരിയേഴ്സിന്റെ വിജയഗോളായി മാറിയത്. 1-ാം പകുതിയുടെ ഒടുവിൽ സച്ചിൻ സുനിൽ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായതോടെ 10 പേരുമായി വാരിയേഴ്സ് പ്രതിരോധ കോട്ട തീർക്കുകയായിരുന്നു. 15-ാം മിനിറ്റിൽ വലത് വിങ്ങിൽ നിന്ന് സിനാൻ നൽകിയ ക്രോസ് സെക്കൻഡ് പോസ്റ്റിൽ നിന്നിരുന്ന അസീർ ഗോമസ് ഗോൾ ലക്ഷ്യമാക്കി ഹെഡ് ചെയ്തു. ഗോളാകേണ്ടിയിരുന്ന അവസരം തൃശൂർ പ്രതിരോധ താരം തേജസ് കൃഷ്ണ കൈകൊണ്ട് തടഞ്ഞു. ആദ്യം റഫറി പെനാൽറ്റി വിളിച്ചില്ലെങ്കിലും കണ്ണൂർ താരങ്ങൾ അപ്പീൽ ചെയ്തതോടെ ഫോർത്ത് റഫറിയുടെ തീരുമാനം കണക്കിലെടുത്ത് റഫറി പെനാൽറ്റി വിളിച്ചു. അസീർ ഗോമസ് എടുത്ത പെനാൽറ്റി ഗോളായി മാറി. സൂപ്പർ ലീഗ് കേരളയിൽ കന്നി കിരീടം നേടിയ കണ്ണൂർ വാരിയേഴ്സ് FCയുടെ വിജയാഘോഷം ഇന്ന് രാവിലെ കണ്ണൂർ പള്ളിക്കുന്നിൽ നിന്ന് ആരംഭിക്കും.
ദുബായിൽ അണ്ടർ 19 ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ നാളെ പാകിസ്ഥാനെ നേരിടും. ഇന്ത്യൻ സമയം രാവിലെ 5:30 മത്സരം. ഇന്നലെ ശ്രീലങ്കയെ 8 വിക്കറ്റിന് തോൽപ്പിച്ചാണ് ഇന്ത്യ ഫൈനലിലെത്തിയത്. മലപ്പുറം സോക്കർ ക്ലബിന്റെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ആദ്യ സോക്കർ ഫെസ്റ്റ് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് വൈകിട്ട് തുടക്കമാകും. മലപ്പുറം MSP LP സ്കൂൾ മൈതാനത്താണ് മത്സരം. 25 ദിവസത്തെ ടൂർണമെന്റിൽ തമിഴ്നാട്, കർണാടക, ഗോവ എന്നിവിടങ്ങളിൽ നിന്ന് 24 ടീമുകൾ പങ്കെടുക്കും. സാങ്കേതിക തകരാർ ശ്രദ്ധയിൽപ്പെട്ട അബുദാബി കണ്ണൂർ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ഇന്നലെ വൈകിട്ട് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ഇറക്കി. 1.5 മണിക്കൂറോളം വൈകിയാണ് വിമാനമെത്തിയത്. ക്യാബിനിലെ വായുമർദ്ദത്തിലുണ്ടായ വ്യത്യാസം പൈലറ്റ് തന്നെ പരിഹരിച്ചു. പുല്ലുമേട് കാനനപാത വഴി ശബരിമലയിലേക്ക് പോകുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. വണ്ടിപ്പെരിയാർ സത്രത്തിലൂടെ സ്പോട്ട് ബുക്കിംഗ് വഴി ദിവസം 1000 തീർത്ഥാടകരെ മാത്രമേ കടത്തിവിടൂ. കണ്ണൂർ ചെറുകുന്ന് തെക്കുംപാട് കൂലോം തായക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ സ്ത്രീ തെയ്യം ദേവക്കൂത്ത് രാവിലെ കെട്ടിയാടും. സ്ത്രീ തന്നെ സ്ത്രീ തെയ്യം കെട്ടിയാടുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണിത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് CEO പങ്കജ് ഭണ്ഡാരി, ബല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ എന്നിവരെ കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി CS മോഹിതിന്റെ വസതിയിൽ ഹാജരാക്കി. ഇരുവരെയും ജനുവരി 1 റിമാൻഡ് ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ജാപ്പനീസ് ചിത്രം 2 Seasons 2 Strangers സുവർണ ചകോരം. പുതിയ തൊഴിലുറപ്പ് ബില്ലിൽ ആശങ്കയറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണസമിതികളുടെ കാലാവധി ഇന്ന് അവസാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളും അസമും സന്ദർശിക്കും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.